നാം ഇന്നൊരു പുതിയ പഠനം തുടങ്ങുകയാണ്. അതിൻ്റെ പേര് യേശു പഠിപ്പിച്ചത് എല്ലാം. എൻ്റെ ഹൃദയത്തിലുള്ള ഭാരം, യേശു തന്ന മഹാദൗത്യം, അത് സന്തുലിതമായി അത് നിറവേറ്റപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം ഇതിൻ്റെ പ്രാധാന്യം, ഈ മഹാദൗത്യം പൂർത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യം. യേശു താനി ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. ആ മഹാദൗത്യത്തിൻ്റെ ഒന്നാം ഭാഗം, അത് നാം കാണുന്നത് മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്. ഇതിൻ്റെ മറ്റേ പകുതി, അത് വിവരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലാണ്, 18 മുതൽ 20 വരെ. അവിടെ ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടിയിരിക്കും. ഞാൻ കണ്ടത് വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനികളും ക്രിസ്ത്യ ശുശ്രൂഷകളും സഭകളും, ഞാൻ രക്ഷിക്കപ്പെട്ട സമയം മുതൽ കഴിഞ്ഞ 52 കൊല്ലം ഞാൻ കണ്ടത് മിക്ക ക്രിസ്ത്യാനികളും ഊന്നി പറയുന്നത് ഇതാണ്. മർക്കോസ് 16-15 പറയുന്ന ആ മഹാദൗത്യത്തെക്കുറിച്ചാണ്. വളരെ കുറച്ചാളുകളെ ഊന്നി പറയുന്നുള്ളൂ. മത്തായി 28:19 ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, 99% ആളുകൾ ഊന്നി പറയുന്നത് മർക്കോസ് 16:15 1% മാത്രമേ മത്തായി 28:19-20 പറയുന്നുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ പറയാം. 100 പേരൊരു തടി ചുമ്മുന്നു. 99% ആളുകൾ അതിൻ്റെ ഒരു സൈഡ് പിടിക്കുന്നു. ഒരാൾ മാത്രം അതിൻ്റെ മറു സൈഡ് പിടിക്കുന്നു. അത് പൊക്കാനായിട്ട് പ്രയാസപ്പെടുന്നു. ഇങ്ങനെയാണ് ഞാനത് കാണുന്നത്. അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന ദൗത്യം, ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം അവൻ എനിക്ക് ഈ മഹാദൗത്യത്തിൻ്റെ മറ്റേ പകുതി ഊന്നി പറയാനായിട്ടാണ്. അത് ഏതാണ്ട് 1% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. എന്നാൽ അത് 50-50 ആയിരിക്കണ്ടായിരുന്നു. ഈ മഹാദൗത്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം, അതറിയപ്പെടുന്നത് സുവിശേഷീകരണവും സുവിശേഷ വേലയും ഒക്കെയാണ്. ഇതുവരെയും സുവിശേഷമെത്താത്ത മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ടതാണത്. അവിടെ ഈ സുവിശേഷ സന്ദേശം എത്തിക്കുക. മനുഷ്യൻ പാപത്തിൽ വസിക്കുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി. എന്നാൽ യേശു മരിച്ചു. മനുഷ്യന്റെ പാപത്തിനായിട്ട് അവൻ മാത്രമാണ് പിതാവെങ്കിലേക്കുള്ള വഴി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവന് വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, അവന് വിശ്വസിക്കാത്തവരെ ന്യായവിധിയിലാകപ്പെടും. എന്നാൽ ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ നിർത്താനായിട്ട്? ഒരിക്കലൊരു മനുഷ്യൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനൊരു പാപിയാണെന്നുള്ള കാര്യം അവൻ അംഗീകരിച്ചു, യേശുവിനെ അവൻ്റെ കർത്താവായിട്ട് സ്വീകരിച്ചു, അത്രേ ഉള്ളോ? എന്താണ് മത്തായി 28:19? അവിടെ ഇങ്ങനെ പറയുന്നു, സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുക. എന്താണ് ശിഷ്യന്മാരാകുക എന്ന് പറഞ്ഞാൽ, ആ അപ്പോസ്തലന്മാർ ഇതേപ്പറ്റി ആദ്യമായിട്ട് കേട്ടപ്പം അവർക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു എന്താണ് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ. കാരണം യേശു അവർക്ക് വിവരിച്ചു കൊടുത്തു വളരെ വ്യക്തമായിട്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ. ലൂക്കോസ് 14-ൽ യേശു ഒരു വലിയ പുരുഷാരൻ തന്നെ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ, നമുക്കത് ലൂക്കോസ് 14:25 കാണാം. വലിയ പുരുഷാരൻ അവനോടുകൂടെ പോവുകയാണ്. അവൻ അവർക്ക് നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, വളരെ ശക്തമായ വാക്കുകൾ. അവൻ ആരോടെങ്കിലും പറഞ്ഞതിലേറ്റവും, മിക്ക പ്രസംഗകരും പാസ്റ്റർമാരും അവരൊരു വലിയ പുരുഷാരത്തെ കണ്ടാൽ അവരെ കേൾക്കാനായിട്ട് അവർ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ചിന്തിക്കുകയില്ല ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ. അവിടെയാണ് യേശുവിനെ നാം വ്യത്യസ്തരായിട്ട് കാണുന്നത്. ആളുകളുടെ പെരുപ്പത്തിലായിരുന്നില്ല അവൻ്റെ സന്തോഷം. ആളുകളുടെ എണ്ണത്തിൽ താല്പര്യമില്ലാത്തിട്ടുള്ള വളരെ കുറച്ച് ശുശ്രൂഷരുന്നുള്ളൂ. ലൂക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നാം കാണുമ്പം യേശുക്രിസ്തു ഊന്നി പറയുന്നത് ഗുണത്തെയാണ്, അവനു വേണ്ടത് ശിഷ്യന്മാരെയാണ്. അതുകൊണ്ട് അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയല്ല, നിങ്ങൾക്കൊരു രണ്ടാം തരം ശിഷ്യനായിരിക്കാൻ കഴിയുമെന്നല്ല, നിനക്ക് ശിഷ്യനാകാൻ കഴിയുകയില്ല. ശിഷ്യനാകാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ നമ്മൾ ഇവിടെ കാണുന്നു. അപ്പനെയും അമ്മയും ബഹുമാനിക്കാന്ന് വേദവസ്ത്രം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ അപ്പനെയും അമ്മയും വെറുക്കുക എന്ന് പറയുമ്പോൾ എന്താണോ, അതൊരു താരതമ്യപ്പെടുത്തിയുള്ള പ്രസ്താവനയാണ്. യേശു ക്രിസ്തു പലപ്പോഴും ശക്തമായ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നിന്റെ കണ്ണ് നിന്നെ കടർച്ച വിധം നിന്നെ ചൂഴ്ന്നെടുക്കുക, നിന്റെ കൈ നിന്നെ കടർച്ച വിധം വെട്ടിക്കളുക, ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നത് പോലെ പ്രയാസമാണ് ധനവാന സ്വർഗരാജ്യത്തിൽ കടക്കാൻ. നിങ്ങൾ എൻ്റെ രക്തവും മാംസവും കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടില്ല. ഇതുപോലെയുള്ള ശക്തമായ വാക്കുകൾ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അവനിവിടെ അർത്ഥമാക്കിയത് ഇതാണ്, നാം നമ്മുടെ സ്നേഹത്തെ അവനുമായിട്ട് താരതമ്യം ചെയ്യുമ്പം നമ്മുടെ ഭൂമിയിലുള്ള മാതാപിതാക്കളെയും സൗരസ്വന്മാരോടുള്ള സ്നേഹം വെളിച്ചവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇരുട്ടായിരിക്കണം. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം ഭാര്യ മക്കളെ സഹോദരൻ സഹോദരി അതിനൊരു നക്ഷത്രത്തോട് ഉപയോഗിക്കുക. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹം സൂര്യൻ്റെ പ്രകാശത്തെ പോലെ കാണും. നമുക്കറിയാം സൂര്യൻ വരുമ്പം നക്ഷത്രത്തിൻ്റെ വെട്ടം ഇരുട്ട് പോലെ അതവരുടെ ഉണ്ട്, എന്നാൽ അത് കാണുന്നില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. വെറുക്കണമെന്ന് പറയുമ്പം നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം അത് കാണുവാനില്ല, നിങ്ങളവരെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ അത് ജ്വലിച്ച് പ്രകാശിക്കുന്ന സൂര്യനെ പോലാണ്. അത് ഇതിനെ അന്ധകാരമാക്കുന്നു, അത് വെറുപ്പ് പോലെ തോന്നിക്കപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ഇതുമാണ്, നാം അവരെ അനുവദിക്കരുത്. നമ്മുടെ ബന്ധുക്കളോ സഹോദരന്മാരോ സഹോദരിമാരോ നമ്മെ തടയരുത്. നമ്മളെ ദൈവം എന്തിനു വിളിച്ചോ അത് തടയുന്നതിലേക്ക്. അതുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം എല്ലാത്തിൻ്റെയും മേലെയായിരിക്കണം. നമ്മുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹം മാതാപിതാക്കളെക്കാൾ, ഭാര്യയോടുള്ളതിനേക്കാൾ, കുഞ്ഞുങ്ങളോടുള്ളതിനേക്കാൾ, നമ്മുടെ രക്തബന്ധത്തിലുള്ള ഏത് സഹോദരനേക്കാളും സഹോദരിയേക്കാളും അധികം, അല്ലെങ്കിൽ സഭയിലുള്ള, അതുപോലെ നമ്മുടെ സ്വന്തം ജീവനും. എന്നാൽ നിങ്ങൾ പറയുമോ, സുവിശേഷ പ്രവൃത്തിയും സുവിശേഷീകരണവും ആളുകളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്? വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനിന്ന് അവകാശപ്പെടുന്ന എല്ലാവരും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, അവർ ഈ സ്ഥലത്തെത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്നു, നിങ്ങൾ ഈ സ്ഥലത്തെത്തിയോ നിങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ, മറ്റെന്തിനേക്കാളും അധികം എല്ലാത്തിനും മെയ്തെ? ഞാൻ പറയട്ടെ, എൻ്റെ നിരീക്ഷണത്തിൽ വിശ്വാസികൾ അനേക നാടുകളിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് അത് സത്യമാണെന്ന് ഞാൻ കാണുന്നില്ല. അവർ യേശുവിനെ സ്വീകരിച്ചു, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ അവർ ശിഷ്യരായിട്ടില്ല. ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ 27-ാം വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുന്നില്ലെങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇവിടെ പിന്നെയും നാം കാണുന്നു, കഴിയില്ല. എല്ലാ ദിവസവും ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അവിടെ പറയുന്നു തൻ്റെ തന്നെ ക്രൂശ്. ഞാൻ വഹിക്കേണ്ടത് യേശുവിൻ്റെ ക്രൂശല്ല, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ക്രൂശല്ല, ഞാൻ എൻ്റെ ക്രൂശ് വഹിക്കണം. ലൂക്കോസ് 9:23 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ഇങ്ങനെ വിവരിക്കുന്നു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ, ലൂക്കോസ് 9:23, അവൻ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ തന്നെ ക്രൂശെടുത്ത് ദിവസവും അനുഗമിക്കണം. അവിടെ എല്ലാ ദിവസവും എന്ന് നാം കാണുന്നു, അതിവിടെയും സത്യമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നാം ഒരു ക്രൂശെടുത്ത് അവനെ അനുഗമിക്കണമെങ്കിൽ, തൻ്റെ കുരിശ്, അങ്ങനെ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അതിതായിരിക്കണം. യേശു തന്നെയും എല്ലാ ദിവസവും ഒരു ക്രൂശ് വഹിച്ചു, അല്ലെങ്കിൽ എങ്ങനെ അവന് തന്നെ അനുഗമിക്കാൻ പറയാൻ കഴിയും എല്ലാ ദിവസവും എൻ്റെ ക്രൂശെടുക്കാൻ? അതുകൊണ്ട് ആന്തരികമായ ഒരു ക്രൂശുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ. ആ 33.5 വയസ്സിലുള്ള എല്ലാ ദിവസവും അത് യേശു കാൽവറി ക്രൂശിലേക്ക് വഹിച്ചുകൊണ്ട് പോയ ക്രൂശല്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തായിരുന്നു ഈ ആന്തരികമായ ക്രൂശ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ കുരിശ് എടുക്കുന്നില്ലെങ്കിൽ അതേ ആത്മാവിൽ യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ താൻ വഹിച്ച എനിക്കൊരിക്കലും അവൻ്റെ ശിഷ്യനാകാൻ കഴിയില്ല. ഇന്ന് നമ്മളധികം ക്രൂശ് എന്ന പദം ഉപയോഗിക്കാറില്ല അധികം. അത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു അടയാളമായി മാറി. ആളുകൾ സ്വർണം കൊണ്ടുള്ള ക്രൂശും വെള്ളി കൊണ്ടുള്ള ക്രൂശും ഒക്കെ അങ്ങനെ പലതും. എന്നാൽ യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞ നാളുകളിൽ അത് വളരെ ഭയങ്കരമായ ഒരു കാര്യമായിരുന്നു. റോമാക്കാർ ആളുകളെ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിച്ചായിരുന്നു. ഇന്ന് അതിനു പകരം ആളുകളെ തൂക്കുകയറിൽ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ചെയറിൽ, അതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചാണ് മനുഷ്യരെ കൊല്ലുന്നത്. അതുകൊണ്ട് ക്രൂശ് ഇതിൻ്റെ അടയാളമാണ്, മരണത്തിൻ്റെ അടയാളം. ഒരു മനുഷ്യനെ അതിൽ തൂക്കി കൊല്ലുന്നു, കാരണം അവനൊരു കുറ്റവാളിയാണ്. കുറ്റവാളികളെ മാത്രമേ ക്രൂശിൽ തറയ്ക്കാറുള്ളൂ. അതുകൊണ്ട് യേശു ഇവിടെ പറയുന്നത് ഈ ഒരു കാര്യത്തെയാണ്, നമ്മിൽ കൊല്ലേണ്ട ചില കാര്യത്തെക്കുറിച്ച്. എല്ലാ ദിവസവും നിങ്ങൾക്ക് അവനെ അനുഗമിക്കണമെങ്കിൽ എന്താണത്? പല സ്ഥലത്തും യേശു നമ്മുടെ സ്വയം ജീവിതത്തെക്കുറിച്ച് പറയുന്ന നമുക്ക് കാണാം. ആരെങ്കിലും തൻ്റെ സ്വന്തം ജീവനെ സ്നേഹിച്ചാൽ അവൻ്റെ സ്വയം ജീവിതത്തെ അവനത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഈ ക്രൂശാണ് നാം ഓരോ ദിവസവും എടുക്കേണ്ടത്, ഓരോ ദിവസവും നാം ക്രൂശിക്കേണ്ടത്. മറ്റൊരു വാക്കിൽ യേശു ഗെത്സെമനയിൽ പറഞ്ഞതുപോലെ ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയാം. എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. എൻ്റെ ശക്തി ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ ഇഷ്ടത്തിലാണ്. എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യണം, എനിക്ക് സന്തോഷം തരുന്നത് എനിക്ക് ചെയ്യണം. ഇതാണ് എല്ലാ പാപത്തിൻ്റെയും പേര്. നാം അതിനെ മരണത്തിന് ഏൽപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ക്രൂശെടുക്കുന്ന ഒരാളല്ല. നാം കണ്ടല്ലോ ഈ കാര്യത്തിൽ നാം എല്ലാ ദിവസവും ചില ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എനിക്കൊരു ശിഷ്യനാകാൻ കഴിയൂ. വേറൊരു വാക്കിൽ എല്ലാ ദിവസവും, ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും പറയണമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ എനിക്ക് ഈ മനോഭാവം ഉണ്ടാണ് അവിടെ ഞാൻ ഇന്ന് എൻ്റെ ഇഷ്ടം ചെയ്യുകയില്ല ഒരു മേഖലയിലും, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ ഈ കാര്യം തന്നെയാണ് യേശു പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചത്. അവിടുത്തെ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കണം, സ്വർഗത്തിലേതുപോലെ തന്നെ. നിങ്ങൾക്കറിയാമോ സ്വർഗത്തിൽ ഒരു ദൂതനും തൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല. അവരെപ്പോഴും ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനായി. അതുതന്നെയാണ് അവർ ചെയ്യുന്നത് സ്വർഗത്തിൽ ഓരോ ദിവസവും. നമ്മുടെ ദിവസങ്ങളും സ്വർഗത്തിലെങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം. നമ്മുടെ ജീവിതം ഒരു സ്വർഗീയ ജീവിതമായിരിക്കണം. ഇതാണ് അതിൻ്റെ രഹസ്യം. സ്വർഗത്തിൽ നടക്കുന്നത് പോലെ അവിടുത്തെ ഇഷ്ടം ഭൂമിയിലും നടക്കണം. മറ്റൊരു വാക്കിൽ എൻ്റെ മനോഭാവം ദൈവത്തോടെ, കർത്താവ് എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യണ്ട ഒരു കാര്യത്തിലും. ഞാൻ ആരെ വിവാഹം ചെയ്യണമോ, ഞാൻ എവിടെ ജോലി ചെയ്യണം, ഞാൻ എവിടെ ജീവിക്കണം, എനിക്ക് നിൻ്റെ ഹൃദയം എന്താണെന്നറിയണം. എല്ലാ മേഖലകളിലും ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറുമ്പം അത് നീ പ്രതികരിച്ചതുപോലെ പ്രതികരിപ്പാൻ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല എൻ്റെ ജഡം എൻ്റെ സ്വന്തം ജീവിതം പ്രതികരിക്കുന്ന പോലല്ല. ഇതാണ് ക്രൂശ് എടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാ ദിവസവും അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടുള്ളൊരു കാര്യം കഴിയത്തില്ല, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ. നാം മഹാദൗത്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. യേശു പറഞ്ഞു മത്തായി 28 പറയുന്ന മഹാദൗത്യത്തിൻ്റെ മറ്റേ ഭാഗം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള വിശ്വാസികൾ ഇപ്രകാരം ജീവിക്കുന്നതായിട്ട്, ക്രൂശ് എടുത്തുകൊണ്ട് തങ്ങൾക്ക് തന്നെ മരിച്ചവരായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ തന്നെ അത് ചെയ്യുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര കുറച്ച് ഈ മത്തായി സുവിശേഷം 28 പറയുന്ന കാര്യം 19 വാക്യം എത്ര ക്രിസ്ത്യാനികൾ ഗൗരവമായിട്ട് എടുക്കുന്നു. എന്നാൽ 3 ശിഷ്യത്വത്തിൻ്റെ പാഠം ലൂക്കോസ് 14 പറയുന്നു, 33 വാക്യം. ആദ്യം നമ്മൾ കണ്ടത് യേശുവിനെ ഇങ്ങനെ സ്നേഹിക്കണം, നമ്മുടെ ബന്ധുക്കളെക്കാൾ അധികം, നമ്മുടെ കൂട്ടുകാരെ അങ്ങനെ ആരെക്കാളും അധികം. 2 യേശുവിനെ സ്നേഹിക്കണം നമ്മുടെ തന്നെ സ്വയം ജീവനേക്കാൾ അധികം, നമ്മുടെ ഇഷ്ടത്തെക്കാൾ അധികം. 3 കാര്യം, യേശുവിനെ സ്നേഹിക്കുക എല്ലാ ഭൗതിക വസ്തുക്കളെക്കാളും അധികം. ലൂക്കോസ് 14:33 അവിടെ യേശു പറയുന്നു, നിങ്ങൾക്കാർക്കും അത് തീർത്താണ് പറയുന്നത്, ഒരാൾക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ലൂക്കോസ് 14:33 ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ. പ്രായോഗികമായി ഇതിൻ്റെ അർത്ഥം എന്താ? നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണോ നമ്മൾ സന്യാസിമാരായി തീരണമെന്ന്, നമ്മൾ പോയി ഒരു കാട്ടിൽ അവിടെ ജീവിക്കണമെന്നാണോ? എല്ലാം വിട്ടുകളയുക, നിങ്ങൾക്കുള്ളത് അതർത്ഥമാക്കുന്നത് നമ്മെ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ. എനിക്കുള്ളത് എന്നെ പിടിക്കുന്നുണ്ടോ? അതാണ് എൻ്റെ വീട്, എൻ്റേതാണ്, ഞാൻ അതിനോട് പറ്റിയിരിക്കുന്നു, കാരണം അത് എൻ്റേതാണ്. ഞാൻ അതിനെ പിടിക്കുന്നു, അത് എന്നെ പിടിക്കുന്നു. അല്ലെങ്കിൽ ഒരു വില കൂടിയ കാറായിരിക്കാം നിങ്ങളെ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ വില കൂടിയ സ്റ്റോക്കോ ഷെയറോ ആകാം. നിങ്ങളതിനെ പിടിക്കുന്നു, അത് നിങ്ങളെയും പിടിക്കുന്നു, കാരണം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അതിൻ്റെ മേലെ വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ വീട്ടിൽ വിലയില്ലാത്ത കാര്യങ്ങളെ ആയിരിക്കുകയല്ല, എന്നാൽ ഇതുപോലെ വളരെ വില കൂടിയ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്കുള്ളതിനെ വിട്ടുകളയണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കൊരു ശിഷ്യനാകണമെങ്കിൽ എനിക്കുള്ളതെല്ലാം വിറ്റുകളയണമെന്നാണോ അത്? ഒരു പ്രത്യേക മനുഷ്യൻ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, നാം അത് മർക്കോസ് 10 വായിക്കുന്നു, അവനോട് യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം നീ വിറ്റുകളയണമെന്ന്. എന്നാൽ യേശു ഒരിക്കലും എല്ലാവരോടും അങ്ങനെ പറഞ്ഞില്ല. ഉദാഹരണത്തിന് സക്കായി അവൻ കർത്താവിനോട് പറഞ്ഞു, തൻ്റെ വസ്തുവകകളിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നുവെന്ന്. അങ്ങനെ താൻ വഞ്ചിച്ചെടുത്തത് മടക്കി കൊടുക്കുന്നതിനെ പറ്റി യേശു പറഞ്ഞു, സാരമില്ല. അവൻ പറഞ്ഞു, രക്ഷ വന്നിരിക്കുന്നു. അവൻ സക്കായിയോട് ഇങ്ങനെ പറഞ്ഞില്ല, ആ ധനികനായ മനുഷ്യനെ പോലെ എല്ലാം വിൽക്കാനായിട്ട് പറഞ്ഞില്ല. മറിയയുടെയും മാർത്തയുടെയും വീട്ടിൽ ലാസറസ്, അവരോട് യേശു ഒന്നും വിട്ടുകളയാൻ പറയുന്നില്ല. അതുകൊണ്ട് അവൻ എല്ലാവരോടും ഇങ്ങനെ പറയുന്നില്ല, എല്ലാം അവർ വിട്ടുകളയണമെന്ന്. ഇത് ക്യാൻസർ പോലെയാണ്. ചില കേസുകളിൽ ക്യാൻസർ വളരെയധികം പകർന്നിട്ടുണ്ടാവും. ഡോക്ടർ പറയുന്നു, ഇത് സുഖപ്പെടാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നു, നിന്റെ ആ അവയവം മുഴുവനായിട്ട് മാറ്റിക്കളയുക. ഏതെങ്കിലും ഒരു ആന്തരിക അവയവം, അതിൽ ക്യാൻസറാണോ? ഡോക്ടർ പറയുന്നു വേറെ വഴിയില്ല, ആ അവയവം മുഴുവനും മാറ്റണം അല്ലെങ്കിൽ നീ മരിച്ചു പോകും. ചില കേസുകളിൽ ആ ക്യാൻസർ അത്രത്തോളം വ്യാപരിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ദൈവാഗ്രഹം ഒരു ക്യാൻസർ പോലെയാണ്. ആ ധനികനായ മനുഷ്യൻ്റെ കാര്യത്തിൽ അത് വളരെയധികം പരന്നിരുന്നു. അവനോട് ദൈവം പറഞ്ഞു, നീ നിനക്കുള്ളത് മുഴുവനും വിൽക്കണം, സാധുക്കൾക്ക് കൊടുക്കുക. എന്നാൽ സക്കായിയെ സംബന്ധിച്ചിടത്തോളം അത് കുറവായിരുന്നു. മാർത്തയുടെയും മറിയുടെയും കാര്യത്തിൽ അത് വളരെയധികം കുറവായിരുന്നു. അവൻ ആ കൽപ്പന എല്ലാവർക്കും കൊടുത്തില്ല, അത് ഇതിനെ ആശ്രയിച്ചാണ്. ദ്രവ്യാഗ്രഹം എത്രമാത്രം നിങ്ങളെ പിടിച്ചിരിക്കുന്നു, അത് എത്രമാത്രം പടർന്ന ഒരു ക്യാൻസറാണ്, അതിനെ ആശ്രയിച്ചാണ് ദൈവം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിട്ടുകളഞ്ഞ് വിറ്റുകളയണമെന്ന്. എന്നാൽ ഈ വിട്ടുകളയുന്ന ആ മനോഭാവം, ഇത് മനസ്സിലാക്കാം ഒരുപക്ഷെ ഈ കാര്യത്തിലൂടെ, ഏബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും കഥയിലൂടെ. അബ്രഹാം ഇസഹാക്കിനെ തൻ്റേതാക്കി മാറ്റി, അവൻ വളരെ സ്നേഹിക്കുകയും ഇറുകി പിടിക്കുകയും ചെയ്തു. അവൻ്റെ ഹൃദയത്തിൻ്റെ മധുരമായിരുന്നു അവൻ. അവനെ തൻ്റെ ഭാര്യയെക്കാളധികം സ്നേഹിച്ചു. എന്നാൽ ദൈവം കണ്ടു ഇസഹാക്ക് അവൻ്റെ ഹൃദയത്തിൽ ഒരു വിഗ്രഹമായത്. ഇസഹാക്ക് സത്യത്തിൽ അബ്രഹാമിൻ്റെ ദൈവമായി, അവൻ്റെ ഹൃദയം മുഴുവൻ അവനായി. ദൈവം ആ വിഗ്രഹാനായി നിന്ന് അവനെ വേർപിരിക്കാൻ ആഗ്രഹിച്ചു. ഇസഹാക്കിനെ മുറുകെ പിടിക്കുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, മോറിയ മലയിൽ കൊണ്ടുപോയി അവനെ കൊല്ലുവാൻ, അവനെ വിട്ടുകളയുക. അബ്രഹാം അനുസരിച്ചു. അവന് ചിന്തിക്കാനായിട്ട് 3 ദിവസം കൊടുത്തു. അങ്ങനെ 3 ദിവസം എടുത്തു അവൻ ആ മോറിയ മലയിലെത്താൻ. അവൻ പറഞ്ഞു, കർത്താവ് നിന്നെ ആരാധിക്കും, ഞാൻ ഇസഹാക്കിനെ നിനക്ക് തരുന്നു. അവൻ കത്തിയെടുത്ത് ഇസഹാക്കിനെ വെട്ടാൻ തുടങ്ങുമ്പോൾ ദൈവം പറഞ്ഞു, നിർത്തു, ഇവനെ കൊണ്ട് വീട്ടിൽ പോവുക. ആ ദിവസം മുതൽ നമുക്ക് പറയാം അബ്രഹാം ഇസഹാക്കിനെ സ്വന്തമാക്കിയില്ല. എന്നാൽ അവൻ ഉണ്ടായിരുന്നു, അവനവൻ്റെ വീട്ടിലുണ്ട്, ഇപ്പോഴും അവൻ്റെ മകനാണ്, അവൻ മരിച്ചു പോയിട്ടില്ല. എന്നാൽ അവനെ സ്വന്തമാക്കിയില്ല. നമ്മൾക്കുള്ളതിനെയൊക്കെ വിട്ടുകളയണമെന്നുള്ളതിൻ്റെ മനോഹരമായൊരു ഉദാഹരണമാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വിലമതിക്കുന്നത്, നിങ്ങൾക്ക് വളരെ 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 പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണും, അതാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ വളരെ സത്യസന്ധരുള്ളവർ, നിങ്ങൾ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സത്യസന്ധരായിരിക്കണം നിങ്ങൾ കൈവശമാക്കി വച്ചിരിക്കുന്നതിനെ കുറിച്ച്. അതുപോലെ അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ തയ്യാറാണോ, ഈ കൈവശമാക്കുന്ന കാര്യം വിട്ടുകളയാൻ തയ്യാറാണോ. കൈവശപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഒരു വസ്തുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന പോലാണ്. ഉദാഹരണത്തിന്, ഞാൻ ഈ പേന വളരെ മുറുകെ പിടിക്കുന്നു, ഞാനത് കൈവശപ്പെടുത്തി. അത് നിങ്ങളുടെ വീടാകാം, അതല്ലെങ്കിൽ ഒരു പക്ഷേ ബാങ്ക് അക്കൗണ്ടാകാം, സ്റ്റോക്കോ ഷെയറോ ആകാം, കാറാകാം, എന്തെങ്കിലും വിലയുള്ള നിങ്ങളുടെ വസ്തുവകയാകാം, നിങ്ങളുടെ പുരയിടം. അതുണ്ടായിരിക്കുന്നത് നിങ്ങളുടെ കൈ തുറന്ന് അവിടെ ഉണ്ടായിരിക്കാം. അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, മറ്റാരും അത് കൊണ്ടുപോയില്ല. എന്നാൽ നിങ്ങൾ ദൈവത്തോട് പറയുന്ന, കർത്താവ് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഈ കാര്യം നിൻ്റേതാണോ, നീ ഇതെനിക്ക് തന്നു, ഞാനിതിൻ്റെ കാര്യവിചാരകനാണ്, ഞാൻ വിശ്വസ്തയോടെ അത് ഉപയോഗിക്കും. എന്നാൽ ഞാനത് എൻ്റേതാക്കുകയില്ല, ഇതെന്നെ പിടിച്ചിട്ടില്ല, എനിക്കിത് ഉണ്ട്, എനിക്കിത് തന്നതിനായിട്ട് സ്തോത്രം. ഇതാണ് ആ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതും കൈവശപ്പെടുത്തുന്നതും. ഇവിടെ പറയുന്നു, ഞാൻ വിട്ടുകളയുന്നില്ല എങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ദൈവം എനിക്ക് തിരിച്ചു തന്നതായിട്ട് എൻ്റെ കൈവശം ഉണ്ടാകാം, എനിക്കത് ഉപയോഗിക്കാം, എന്നാൽ ഞാൻ അതിനെ കൈവശപ്പെടുത്തില്ല. ശിഷ്യത്വത്തിൻ്റെ മൂന്നാമത്തെ വ്യവസ്ഥ, ഭൂമിയിലുള്ള എല്ലാത്തിലും അധികം ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇവിടെ ശിഷ്യത്വത്തിൻ്റെ മൂന്ന് വ്യവസ്ഥകൾ നാം കാണുന്നു ലൂക്കോസ് 14. ഒന്നാമത് കർത്താവിനെ സ്നേഹിക്കുക, എല്ലാവരെക്കാളും ഏത് മനുഷ്യനേക്കാളും അധികം യേശുവിനെ സ്നേഹിക്കുക. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഭൂമിയിൽ നിന്നേക്കാൾ അധികം ഒന്നും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനം 73:25. ഇതാണ് ഒരു ശരിയായ ക്രിസ്ത്യാനിയുടെ ഏറ്റുപറച്ചിൽ. ഞാൻ ഭൂമിയിൽ നിന്നെയല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനം 73:25. ശിഷ്യനാകാനുള്ള രണ്ടാമത്തെ വ്യവസ്ഥ, എനിക്ക് എൻ്റെ ഇഷ്ടത്തെക്കാളും എൻ്റെ ആഗ്രഹത്തെക്കാളും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കണം. കർത്താവെ, എൻ്റെ തിരഞ്ഞെടുപ്പുകളെ ഞാൻ സ്നേഹിക്കുന്നില്ല ഒരു വിധത്തിലും. എനിക്ക് നിൻ്റെ ഇഷ്ടം എൻ്റെ എല്ലാ മേഖലയിലും നടക്കണം. എനിക്ക് എൻ്റെ പണവും എൻ്റെ സമയവും എൻ്റെ എനർജിയും എല്ലാം നിനക്കായിട്ട്, എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഭാവി ഇതെല്ലാം അവിടുത്തെ പാദപ്പെടുത്തി വയ്ക്കുന്നു. ഇതിൻ്റെ മൂന്നാമത്തെ വ്യവസ്ഥ ഇതാണ്, ഞാൻ ഒന്നും കൈവശപ്പെടുത്തുകയില്ല ഈ ഭൂമിയിലുള്ള ഒന്നും, ഞാനത് തുറന്നു പിടിക്കും. ഇതിനേക്കാളെല്ലാം അധികം കർത്താവ് എനിക്ക് വിലയേറിയവനാണ്. ഇതിൽ ചിലത് നീ എടുത്താലും എനിക്ക് നഷ്ടപ്പെട്ടെന്നാലും ഞാൻ ഇയോബ് പറഞ്ഞതുപോലെ പറയും. ഇയോബ് 1 അധ്യായത്തിൽ ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വിശദീകരിക്കപ്പെടട്ടെ. അതായിരിക്കണം എൻ്റെ മനോഭാവം ഒരു ശരിയായ ശിഷ്യൻ എന്ന തലത്തിൽ. ഇപ്പം ഒരു മനുഷ്യൻ ശിഷ്യത്വത്തിൻ്റെ ഈ മൂന്ന് വ്യവസ്ഥകൾ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ ലൂക്കോസ് സുവിശേഷം 14 പ്രകാരം അവനൊരു ശിഷ്യനല്ല. മത്തായി 28:19 യേശു അപ്പൊസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എല്ലാ ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും. അവൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരണം, അവരുടെ പാപം ക്ഷമിക്കുന്ന ഒരാളായിട്ട് മാത്രമല്ല, ഇവിടേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവരണം അവരുടെ കർത്താവായി. അതിനർത്ഥം നമ്മളവനെ സ്നേഹിക്കണം. ആരെക്കാളും അധികം? നമ്മുടെ ജീവനേക്കാളധികം, നമ്മുടെ ഇഷ്ടത്തെക്കാളധികം, അതുപോലെ ഈ ഭൂമിയിൽ നമുക്കുള്ള എല്ലാത്തിനേക്കാളും അധികം. അതിനേക്കാളെല്ലാം അധികം അവൻ വില പിടിച്ചവനാണ്. നിങ്ങൾ പറയുമോ, ക്രിസ്തീയ പ്രസംഗകരും ദൈവവചനം സംസാരിക്കുന്നവരും ആ മഹാദൗത്യത്തിൻ്റെ രണ്ടാം ഭാഗം പൂർണ്ണമാക്കിയെന്ന്? ഞാൻ പറയും ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് ആ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞത്? 99% പൂർത്തീകരിക്കുന്ന മർക്കോസ് 16:15 മാത്രമല്ലേ, 1% മത്തായി 20:19. 99% ആളുകൾ ഒരു സൈഡിൽ, ഒരാളെ തടിയുടെ മറു സൈഡിൽ പിടിക്കുന്നു. അതിനാണ് ദൈവം എന്നെ വിളിച്ചത്, പോയി ആ 1% ആളുകളുടെ സൈഡിൽ നിന്ന് അവരെ സഹായിക്കാൻ. ഞാൻ ചിന്തിക്കുന്നത് അത് ഇന്നത്തെ വലിയൊരു ആവശ്യമാണ്. അതിൻ്റെ കാരണങ്ങളിൽ ഒന്നിതാണ്, എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് വളരെ മോശപ്പെട്ട ഒരു സാക്ഷ്യം. പല രാജ്യങ്ങളിലും നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് വീണ്ടും ജനിക്കപ്പെട്ട ആളുകൾ ദൈവനാമത്തെ ദുഷിക്കുന്നത്. എന്തുകൊണ്ടാണത്? കാരണം അവരിൽ ഒരു പരിവർത്തനം മാത്രമേ ഉണ്ടായുള്ളൂ. അവർ ശിഷ്യത്വത്തിലേക്ക് വന്നിട്ടില്ല, അവരെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അവരുടെ സ്വന്തം ഇഷ്ടം വിടാൻ, അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ളതിൽ നിന്ന് വിട്ടുപിരിയുന്നിടത്തേക്ക്. അതിൻ്റെ അനന്തരഫലം ഇതാണ്. യേശു ലൂക്കോസ് 14 പറഞ്ഞ പോലെ അവരിതുപോലെയാണ്, അവരൊരു അടിസ്ഥാനം ഇട്ടു. ലൂക്കോസ് 14 അതിൻ്റെ മധ്യഭാഗത്ത് ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു. ഒരു ഗോപുരം പണിയാനായിട്ട് ഉദ്ദേശിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. അതൊരു മുഴുവൻ ക്രിസ്ത്യ ജീവിതമാണ്. എന്നാൽ അവൻ ആ അടിസ്ഥാനം പണിത് കഴിഞ്ഞപ്പം അത് തീർക്കുവാനുള്ള വക അവനുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ശിഷ്യത്വത്തിൻ്റെ ഈ മൂന്ന് വ്യവസ്ഥകളുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പം അവൻ ആ ഗോപുരം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അവനത് വില കൊടുക്കാൻ തയ്യാറല്ല, അവന് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അവിടെ ആ അടിസ്ഥാനം, അത് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു, എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, ഞാനൊരു ദൈവ പൈതലാണ്, അതുമാത്രമാണോ ക്രിസ്തീയ ജീവിതം? അതൊരു ഗോപുരമാണ്. യേശു പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആ മനുഷ്യൻ ആ ഗോപുരം പൂർത്തീകരിക്കുന്നില്ല, അവൻ ആളുകളുടെ കളിയാക്കിന് വിധേയനാകുന്നു. 29-ാമത്തെ വാക്യം, സ്വർഗത്തിലെ ദൂതന്മാര് അത്ഭുതപ്പെടുന്നു ക്രിസ്ത്യാനികൾ. അവര് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം മാത്രം ഇടുന്നു, ചിന്തിക്കുന്നു അതാണ് ക്രിസ്തീയതയെന്ന്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നാം ഈ കാര്യം ഊന്നി പറയുകയും മനസ്സിലാക്കുകയും മത്തായി 28:19 പറയുന്ന ഈ കാര്യം, നാം എല്ലാ ജാതികളുടെ ഇടയിലും പോയി അവരെ ശിഷ്യന്മാരാക്കണം. ഏത് രാജ്യത്താണ് നിങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നത്? നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കണം. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇതിനോട് ഉള്ള ബന്ധത്തിലാണ് യേശു പറഞ്ഞ ലോക അവസാനത്തോളം ഞാൻ എല്ലാ നാളും ഞാനുണ്ട്. നിങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ, സകല ജാതികളെയും ശിഷ്യരാക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. വ്യവസ്ഥ പാലിക്കാതെ ആളുകൾ എങ്ങനെയാണ് ഈ വാഗ്ദാനം അവകാശമായി പറയുന്നത്? എത്ര വലിയൊരു വാഗ്ദാനമാണിത്! ഞാൻ തീരുമാനിച്ചു ഈ ലോകം മുഴുവൻ പോയി സുവിശേഷം പറയും, ശിഷ്യന്മാരെ ഉണ്ടാക്കും, ദൈവം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്കൊരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിശോധിക്കാനും ഞങ്ങൾ ആദ്യം ശിഷ്യന്മാരാകാനായിട്ടും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം നിന്നിടത്ത് പ്രസംഗിക്കാനും മറ്റുള്ളവരെയും ശിഷ്യന്മാരാക്കാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.